considering how God wants us to do everything for His glory.
ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നാം ചെയ്യുന്നതെല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പകലിന്റെ കഴിഞ്ഞ സമയങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്.
Sometimes we can look at these commands and think that's only for those who want to go to the higher classes of the Christian life.
പലപ്പോഴും നാം ചിന്തിക്കും ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വിധത്തിലുള്ള ദൈവത്തിന്റെ കൽപ്പനകളെന്ന്.
We can say, well, we're just ordinary believers. We don't have to take all this so seriously.
നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചേക്കാം, നമ്മൾ വെറും സാധാരണ വിശ്വാസികളാണ്, ഈ വിഷയങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളേ അല്ല എന്ന്.
Many people have asked me this question. How do you say that we're going to have regret and sorrow in eternity?
പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, നാം എങ്ങനെയാണ് നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഖേദമുണ്ടാകുന്നത്, ദുഃഖമുണ്ടാകുന്നത്, നിരാശയുണ്ടാകുന്നത്?
You know, here on earth, sometimes we miss an opportunity which could have benefited us in some way, and afterwards we feel so sad.
ഇവിടെ ഈ ലോകത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ചില അവസരങ്ങളെ കുറിച്ച് പിന്നീട് നാം ഓർത്ത് പലപ്പോഴും ഖേദം പ്രകടിപ്പിക്കാറുണ്ട്.
Oh, I wish I had done that.
ചില കാര്യങ്ങൾ അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് എത്ര നന്നാകുമായിരുന്നു എന്ന്
ചിന്തിക്കാം.
ബിസിനസ് ചെയ്യുന്ന ആൾക്കാര് അവർക്ക് നല്ല നന്നായിട്ട് പണം സമ്പാദിക്കുവാൻ പറ്റിയ ഒരു അവസരം പാഴാക്കി കളഞ്ഞതോർത്ത് പലപ്പോഴും ദുഃഖിക്കാറുണ്ട്.
ഓർ ഈവൻ ആസ് ബിലീവേഴ്സ്, ലോർഡ്, ഐ വിഷ് ഐ ഹാഡ് obeyed all these things from the early years instead of wasting so many years.
വിശ്വാസികളായ നാമം പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവമേ എന്റെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ആരംഭ നാളുകൾ മുതൽ ഞാൻ ഈ കാര്യം അറിഞ്ഞ് അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നാകുമായിരുന്നു.
Bible says Jesus will wipe away all tears from our eyes.
വേദവസ്തവം പറയുന്നു, കർത്താവ് നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ദിവസമുണ്ട്.
Yeah, in that sense he forgives us completely.
ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ കർത്താവ് നമ്മളെ തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങളെല്ലാം നമ്മളോട് ക്ഷമിക്കും.
But I want you to look at 1 Corinthians chapter 3.
എന്നാൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
See, whenever you read scripture, you must try and think to what type of people was he writing.
വേദപുസ്തകം നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെയൂടെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, ഇത് ആരെ ഉദ്ദേശിച്ചാണ്, ഏത് സാഹചര്യത്തിലാണ് ഇത് എഴുതപ്പെട്ടത് എന്ന്.
ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗിവ് യു വൺ വേഴ്സ് വിച്ച് ഈസ് മിസ്കോട്ടഡ് ബൈ മെനി പീപ്പിൾ.
അനേകരും തെറ്റായി ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട്, അത് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു.
1 കൊരിന്ത്യൻസ് 2 വേഴ്സ് 2.
1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം.
ഐ ഡിറ്റർമിൻ ടു നോ നത്തിങ് അമംഗ് യു എക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്.
ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു.
Now you say, well, if Paul said something like that, why should I talk about anything other than Jesus Christ and him crucified?
Now we're going to think about it. The Apostle Paul said, if you think about it, what is the way we can talk about it?
That's all. I speak Jesus Christ and him crucified.
Yeshu Christ and him crucified.
It's very dangerous to take one verse of scripture and make a doctrine out of it.
ഒരു ഇങ്ങനെ വേദവസ്തുത്തിൽ ഏതെങ്കിലും ഒരു വാക്യം എടുത്തിട്ട് അതുമാത്രം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആത്മീയതയുടെ ഒരു ഉപദേശമായി നാം കാണുന്നുവെങ്കിൽ,
യു നോ, ജസ്റ്റ് ലൈക്ക് ഇഫ് സംബഡി, യുവർ ഡാഡ് ഓർ യുവർ ഫാദർ റോട്ട് എ 10 പേജ് ലെറ്റർ ടു യു, യു വോണ്ട് ടേക്ക് വൺ സെന്റൻസ് ഔട്ട് ഓഫ് പേജ് 3 ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്.
ഒരുപക്ഷേ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പിതാവോ മാതാവോ നിങ്ങൾക്ക് ഒരു നീണ്ട കത്ത് എഴുതി അതിൽ 10 പേജുള്ള കത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പേജിലെ ഒരു വാക്യം, ഒരു വാചകം മാത്രം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ,
യു മേ മിസ് അണ്ടർസ്റ്റാൻഡ് ഇഫ് യു ഡോണ്ട് റീഡ് ദ ഹോൾ ലെറ്റർ.
ആ എഴുത്ത് മുഴുവനും നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും.
ജസ്റ്റ് റീഡ് വൺ സെന്റൻസ്,
അതിലെ ഒരു വാചകം മാത്രമാണ് നിങ്ങൾ എടുക്കുന്നത്.
മെനി ക്രിസ്ത്യൻസ് ഹാവ് ദ ഹാബിറ്റ് ഓഫ് ജസ്റ്റ് കോട്ടിംഗ് വൺ സെന്റൻസ്.
അനേകം ക്രിസ്ത്യാനികൾക്കും ഇടയ്ക്ക് നിന്ന് എവിടുന്നോ കിട്ടുന്ന ഒരു വചനം മാത്രം കോട്ട് ചെയ്ത് പറയുന്ന ഒരു സ്വഭാവമുണ്ട്.
ദേ ക്ലെയിം സം പ്രോമിസ്,
അവര് ചില ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവർ അവകാശപ്പെടും.
ദേ ഡോണ്ട് റീഡ് ദ ഹോൾ തിങ്.
എന്നാൽ അവര് പൂർണ്ണമായിട്ടുള്ളത് വായിക്കാറില്ല.
ആൻഡ് ദേ വണ്ടർ വൈ ദ പ്രോമിസ് ഡസന്റ് വർക്ക്.
എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ഈ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ സാഫല്യമാകാത്തത് എന്ന് പലപ്പോഴും അവർ അതിശയിച്ചു പോകും.
It doesn't work because there's a condition attached to the promise which you never read.
Adu valappolum sabalamayi theerathathu adine chila vyavastha devam vechittundu aa vaagdattam nivarthikkanamengil edu vyavastha prakaram nam chodichengile adu lebikku ennu.
Here, to whom does he say, among you I will know nothing but Christ and Him crucified.
ഇതാ ഇവിടെ ആരോടാണ് പൗലോസ് പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞ് കൊരിന്ത്യരോടാണ് പറയുന്നത്.
Read chapter 3 verse 2.
അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം.
Because I gave you milk to drink, not solid food, because you are not able to receive it.
ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല.
ബിക്കോസ് ഹി സേസ് ഇൻ വേഴ്സ് 3 ലാസ്റ്റ് പാർട്ട്, യുവർ ഇൻഫൻസ് ഇൻ ക്രൈസ്റ്റ്, യുവർ ബേബീസ്.
നിങ്ങൾ ജഡീയരും ശേഷ മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ.
ആൻഡ് യു ആർ ഇൻഫൻസ് ഇൻ ക്രൈസ്റ്റ്.
നിങ്ങൾ ക്രിസ്തുവിൽ ഇന്നും ശിശുക്കളാണ് എന്ന് പറയുന്നു.
സോ ദാറ്റ് ഇസ് വൈ ഐ ഗേവ് യു മിൽക്ക്.
അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പാല് തന്നത്.
വാട്ട് ഇസ് ദ മിൽക്ക്?
ആ പാൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്.
യേശു ക്രിസ്തു, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തു.
That means your sins can all be forgiven.
നിങ്ങളുടെ എല്ലാ പാപങ്ങളും മോചിക്കപ്പെടുവാനാണ് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്.
And you can keep thinking about the crown of thorns on his head.
നിങ്ങൾക്ക് യേശുക്രിസ്തു തലയിൽ, അവർ യേശുക്രിസ്തുവിന്റെ തലയിൽ അടിച്ച ആ മുൾമുടിയെ കുറിച്ച്
ചിന്തിക്കാം.
ക്രിസ്തു എങ്ങനെയാണ് കഷ്ടം അനുഭവിച്ചു മരിച്ചത്.
And shed a few tears.
കർത്താവ് കരഞ്ഞത്, കണ്ണുനീർ വാർത്തത്.
You can shed a few tears.
നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ അതോർത്ത് കരയുവാൻ കഴിയും.
Feel a little emotional for a little while.
വൈകാരികമായ ചില അനുഭവം കർത്താവിന്റെ കഷ്ടതയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം.
Go and live the same old way you always lived.
എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ജീവിച്ച അതേ രീതിയിൽ തന്നെ പിന്നെയും പോയി ജീവിക്കുക.
I found that experience in my own life.
എന്റെ സ്വന്ത ജീവിതത്തിലും ഇങ്ങനെയുള്ള അനുഭവം ഞാൻ ഉണ്ടായിട്ടുണ്ട്.
ഇൻ ദി ഏർലി ഇയേഴ്സ് ഓഫ് മൈ ക്രിസ്ത്യൻ ലൈഫ്,
എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ,
ഐ യുസ്റ്റ് ടു സീ സം മൂവീസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബീങ് ക്രൂസിഫൈഡ്.
യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന ചില സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്.
ക്രിസ്ത്യൻ മൂവീസ്,
ക്രിസ്തീയ സിനിമകളാണ്.
ആൻഡ് ഐ യുസ്റ്റ് ടു ഓൾവേസ് വീപ് വെൻ ഐ സോ ഹിം സഫറിംഗ്.
യേശുക്രിസ്തു ഇങ്ങനെ ക്രൂശിൽ കിടന്ന് കഷ്ടത അനുഭവിക്കുന്നത് ഒക്കെ കാണുമ്പോൾ പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട്.
It didn't change my life.
പക്ഷേ അതെന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല.
For that short moment, I felt, oh, I feel so sad.
എന്നാൽ ആ ഹൃദയമായ സമയത്ത്, ചുരുങ്ങിയ സമയത്തേക്ക് എന്റെ മനസ്സിനെ അത് വ്യഥപ്പെടുത്തിയിട്ടു.
Or in some meeting, sometimes I'd feel like that.
അല്ലെങ്കിൽ ചില മീറ്റിംഗുകളിൽ ചില പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്.
And I feel like, oh, I'm such a sinner.
ഞാൻ ഇത്ര വലിയൊരു മഹാപാപി ആയിരുന്നല്ലോ എന്നോർത്ത് ഞാൻ
അനുഭവിച്ചു.
പക്ഷേ എന്നിട്ടും എന്റെ ജീവിതത്തിന് ഒരു
വ്യത്യാസം ഉണ്ടായിരുന്നു.
എന്നാൽ ആ സമയത്ത് ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഞാനും ഒരു തികഞ്ഞ ആത്മീയനായി തീരുമാനം.
The next time I saw a movie of Christ being crucified or heard some moving sermon, I would again weep.
അടുത്ത പ്രാവശ്യം ഇങ്ങനെയുള്ള യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്റെ മനസ്സിനെ ഇളക്കുന്ന ഏതെങ്കിലും ദൈവവചനം കേൾക്കുമ്പോഴോ പ്രസംഗം കേൾക്കുമ്പോഴോ ഞാൻ പിന്നെയും അങ്ങനെ ചിന്തിക്കും.
സം ക്രിസ്ത്യൻസ് ലിവ് ലൈക് ദാറ്റ് കണ്ടിന്യൂലി ഓൾ ദേർ ലൈഫ്.
അനേക ക്രിസ്ത്യാനികളും അവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു അനുഭവത്തിലാണ് ജീവിക്കുന്നത്.
ദാറ്റ് വേ ഓഫ് സ്പീക്കിംഗ് ഡസ് നോട്ട് ചേഞ്ച്.
അവരുടെ താല്പര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യാസമില്ല.
The way of speaking.
അവരുടെ സംസാരത്തിന് ഒരു വ്യത്യാസവുമില്ല.
And their attitude to money does not change.
പണത്തോടുള്ളവരുടെ മനോഭാവത്തിന് ഒരു വ്യത്യാസവുമില്ല.
Their backbiting against others does not change.
മറ്റുള്ളവരെ കുറ്റം പറയുന്ന അവരുടെ സ്വഭാവത്തിന് ഒരു വ്യത്യാസവുമില്ല.
Nothing much changes, but during the meeting or they are moved a little bit.
ഈ മീറ്റിംഗുകളിൽ അവരെ വൈകാരികമായി ചില ഇളക്കം അവരുടെ ഹൃദയത്തിൽ തട്ടുന്നതല്ലാതെ വാസ്തവമായും അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമില്ല.
So Paul says, among you I knew only Jesus Christ and Him crucified.
അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിരിക്കണം ഞാൻ. എന്നാൽ രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം,
among those who are more mature we speak so many other things which is God's wisdom.
എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു.
No, and that is verse 7, God's wisdom in a mystery, we can speak to them.
Adhe devam loga srishtiki munpe nammude tejasinaye mun niyamichathum maranjirunnathumaya devathinte gnanam athre marmamaya njangal prasthavikkunnu.
So when you come to chapter 3,
nammal moonam adhyayathilekku varumbol,
he is speaking to these babies who don't want to grow up.
Valaruvan aagrahikkatha ee shishukale polullavarodaanu samsarikkunnathu.
And what does he tell them in verse 10? Chapter 3 verse 10.
മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നോക്കുക.
He says how he has laid a foundation in their lives.
അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പൗലോസ് ഒരു അടിസ്ഥാനം ഇട്ടത്.
Then he explains, this foundation is only Jesus Christ. There is no other foundation, verse 11.
അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ, ഈ അടിസ്ഥാനം യേശു ക്രിസ്തു ആണ്, മറ്റൊരു അടിസ്ഥാനവുമില്ല.
But is it enough to lay a foundation?
ഒരു അടിസ്ഥാനം ഇട്ടാൽ മാത്രം മതിയോ?
How many people will lay a foundation for a building and just leave it like that?
എത്ര പേരാണ് ഒരു ബിൽഡിംഗിന് അടിസ്ഥാനം ഇട്ടിട്ട് അങ്ങനെ തന്നെ അത് ഇട്ടിരിക്കുന്നത്?
You remember Jesus once spoke about a man who laid a foundation for a tower and never completed it.
ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിച്ച് അതിന് അടിസ്ഥാനം ഇട്ടിട്ട് അത് തീർപ്പാൻ വകയില്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞതാണ്.
Here also he talks about foundation.
ഇവിടെയും പൗലോസ് ഒരു അടിസ്ഥാനത്തെ കുറിച്ച് പറയും.
It's not a wrong foundation, a right foundation.
ഇതൊരു തെറ്റായ അടിസ്ഥാനമല്ല, ഒരു ശരിയായ അടിസ്ഥാനമാണ്.
I believe all of you or most of you have laid this foundation in your life.
ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ, അല്ലെങ്കിൽ നിങ്ങളിൽ ഭൂരിഭാഗം പേരും ജീവിതത്തിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനം ഇട്ടവരാണ്.
You have put your faith in Christ and given your life to Christ.
നിങ്ങൾ കർത്താവിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ച് നിങ്ങളുടെ ജീവിതം കർത്താവിനായി സമർപ്പിച്ചവരാണ്.
But that's like being a baby.
അത് ഒരു ശിശുവിനെ പോലെയാ.
It's like the foundation of a building.
ഒരു ബിൽഡിംഗിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിസ്ഥാനം ഇടുന്നത് പോലെയാ.
Nobody lays a foundation and stops.
ആരും ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ട് അത് വെറുതെ വിടുകയില്ല.
The whole purpose of the foundation is to build a building.
ഒരു അടിസ്ഥാനം ഇടുക എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് പണി പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ്.
So now he says, be careful how you build.
ഇപ്പോൾ ഇവിടെ പറയുന്നു നിങ്ങൾ എങ്ങനെയുള്ള പണിയാണ് പണിയുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക.
He uses some illustrations.
ഇവിടെ ചില വിശദീകരണങ്ങൾ കൊടുക്കുന്നു.
He uses the picture of verse 12 of gold, silver, precious stones, wood, hay, straw.
ഇവിടെ ആ അടിസ്ഥാനത്തിന്മേൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ടുള്ള പണിയെക്കുറിച്ച് താൻ ചിത്രീകരിക്കുന്നു.
So he says you believers can build with different types of material.
നിങ്ങൾ വിശ്വാസികൾക്ക് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് നിങ്ങളുടെ പണി തുടരുവാൻ കഴിയും.
But whatever you build with, one day it'll all be tested.
എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് തന്നെ പണിതാലും ഒരു ദിവസം ആ പണിയുന്ന പണിയെല്ലാം ശോധന ചെയ്യപ്പെടും.
Think of it like this. If you have, you want to build a huge building and you've got to say 500,000 rupees.
നിങ്ങൾ ഒരു വലിയ ബിൽഡിംഗ് ഒരു പണിയുവാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് അതിന് ഒരു 500,000 രൂപ വേണം.
യു ഹാവ്
നിങ്ങൾക്ക് അതിന് 500,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്.
നൌ യു തിങ്ക്, വാട്ട് ഷുഡ് ഐ ബിൽഡ്?
ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്താണ് പണിയുന്നത്?
ഐ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് ഓൾ മൈ മണി ഓൺ ദ ബിൽഡിംഗ്.
എന്റെ കയ്യിലുള്ള പണം മുഴുവനും ഈ കെട്ടിടത്തിന് വേണ്ടി ചിലവാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
സ്പെൻഡ് മിനിമം എമൗണ്ട് ജസ്റ്റ് ടു ലിവ്.
എനിക്ക് ജീവിക്കുവാൻ വളരെ ഏറ്റവും ചുരുങ്ങിയ പണം മാത്രം ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു.
The rest is for myself.
ബാക്കി മുഴുവനും എനിക്ക് വേണ്ടിയാ.
So somebody suggests, listen, you can build a really big house with hay and straw and wood.
അപ്പോൾ നിങ്ങളോട് ഒരാൾ വന്ന് പറയുക നിങ്ങൾക്ക് ഒരു വലിയ വലിപ്പമുള്ള ബിൽഡിംഗുകൾ ഈ കച്ചിയും വൈക്കോലും മരവും കൊണ്ടാണെങ്കിൽ വളരെ വലിപ്പത്തിൽ ഒരു ബിൽഡിംഗ് പണിയുവാൻ നിങ്ങൾ.
അത്
അതിനുശേഷം അതിന്റെ പുറമെ നന്നായിട്ടൊന്ന് പെയിന്റ് അടിച്ചാൽ മറ്റേത് വലിയ കെട്ടിടങ്ങൾ പോലെ കാണപ്പെടും.
And so you don't have to spend much.
അതുകൊണ്ട് നിനക്ക് അധികം പണം അതിന് ചെലവാക്കേണ്ടതില്ല.
And here's another person who's building with really expensive material.
എന്നാൽ ഇവിടെ മറ്റൊരു മനുഷ്യൻ ശരിക്കും വിലയുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു ബിൽഡിംഗ് പണിയാൻ ആഗ്രഹിക്കുന്നു.
Nobody builds with gold and silver and precious stones.
സാധാരണ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും കൊണ്ട് ആരും ബിൽഡിംഗ് പണിയാറില്ല.
That is all kings and dictators who build their palaces with such things.
സ്വേച്ഛാധിപതികളും രാജാക്കന്മാരുമായുള്ളവർ മാത്രം അങ്ങനെയുള്ള കൊട്ടാരങ്ങൾ പണിയാറുള്ളൂ.
But he is using a picture here.
ഇവിടെ തന്നൊരു പ്രത്യേക ചിത്രം കാണിക്കുവാണ്.
Whatever you use to build, one day God will send the whole building into the fire.
നിങ്ങൾ ഏതൊക്കെ സാധനം വെച്ച് പണി തുടങ്ങിയാലും പണി ചെയ്താലും ദൈവം ഒരിക്കൽ ഇതിനെ തീ കൊണ്ട് ശോധന ചെയ്യും.
He's going to test this whole work.
ഈ പണിയെ മുഴുവനും ദൈവം ശോധന ചെയ്യും.
What did you do with your life?
നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത്?
What did you do with the many years I gave you after you were born again?
നിങ്ങൾ വീണ്ടും ജനിച്ച ശേഷം ഞാൻ നിങ്ങൾക്ക് തന്ന അനേക വർഷത്തെ ജീവിതം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്തത്?
Essentially these are two types of material.
ഇത് രണ്ട് വിധത്തിലുള്ള സാധനങ്ങളാണ്.
One which will go through the fire and one which will be burnt up in the fire.
ഒന്ന് തീയിൽ കൂടി ശോധന ചെയ്യപ്പെട്ടിട്ടും കത്തി നശിക്കാത്തതും ഒന്ന് തീയിൽ കത്തി നശിച്ചു പോകുന്നതും.
Gold, silver and precious stones, fire will only purify it. It won't destroy it.
പൊന്നെ വെള്ളി വിലയേറിയ കല്ലുകൾ കീൽ കൂടി കടന്നു പോയാൽ അത് അതിനെ ശുദ്ധീകരിക്കുക മാത്രമേ ഉള്ളൂ.
But wood, hay and straw be completely reduced to ashes. എന്നാൽ
വൈക്കോലും മരവും പുല്ലുമാണെങ്കിൽ അത് കത്തിച്ചാമ്പലായി പോകും.
What is the meaning of these two things?
ഈ രണ്ട് കാര്യങ്ങൾ ഇതിന്റെ അർത്ഥം ശരിക്കുള്ള അർത്ഥം എന്താണ്?
One is I live for the glory of God.
ഒന്ന് ഞാൻ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നു.
The other is I seek my own and seek to please myself.
രണ്ടാമത്തേది ഞാൻ എന്നെ തന്നെ പ്രസാദിപ്പിച്ച് എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നു.
In one I seek only God's approval.
ഒന്നിൽ ഞാൻ ദൈവത്തിന്റെ അംഗീകാരം മാത്രം ആഗ്രഹിക്കുന്നു.
The other I seek to impress men to get their approval.
രണ്ടാമത്തേത് ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിച്ച് എന്റെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു.
In one I always keep in mind that all that I see will perish, but there are unseen things that are eternal.
ഒന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നശിക്കുന്നതാണെന്നും നിത്യമായി നിലനിൽക്കുന്ന ചിലതിനു വേണ്ടിയാണ് ഞാൻ
അധ്വാനിക്കുന്നത്.
എന്നാൽ രണ്ടാമത്തേത് നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ
അധ്വാനിക്കുന്നത്.
കർത്താവ് വീണ്ടും വരുമ്പോൾ
everybody's work will be tested.
എല്ലാവരുടെയും പ്രവൃത്തി ശോധന ചെയ്യപ്പെടും.
And it says here in verse 13, the fire will test the quality of every man's work.
അതിന്റെ 13-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും, ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും.
Why do we want to spend a whole conference thinking of one verse, do all for the glory of God?
എന്തിനാണ് രണ്ട് ദിവസത്തെ ഒരു കോൺഫറൻസ് മുഴുവനും ഈ ഒരു ദൈവവാക്യത്തെ മാത്രം അടിസ്ഥാനമാക്കി നാം സംസാരിക്കുന്നത്?
Because that is going to determine what your life will be like when the fire has done its work in the final day.
അതെ, കാര്യം ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തെ ചോദന ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം ചോദന ചെയ്യപ്പെടുന്നത് ഈ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്.
I'll tell you one thing. If you determine from today to live only for the glory of God, everything that you do will remain forever.
ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കൂ, നിങ്ങൾ ജീവിക്കുന്നത് മുഴുവനും ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് എങ്കിൽ
everything you do will remain forever.
നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിത്യത വരെയും നിലനിൽക്കും.
It will be like gold, silver, precious stone.
അത് നിങ്ങൾ പൊന്നും വെള്ളിയും വിലയേറിയ രക്തവും കല്ലുകളും കൊണ്ട് പണിത പണി പോലെയായിരിക്കും.
Otherwise you can spend your life getting a reputation that you're a very good person belonging to a good church.
അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ മാനം തേടത്തക്കൊണ്ട് നിങ്ങൾ നല്ലൊരു മാന്യനായ ഒരു വ്യക്തിയാണ്, നല്ല ഒരു സഭയിൽ പോകുന്ന ആളാണെന്നൊക്കെ മനുഷ്യരുടെ മുമ്പിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രശംസ
കിട്ടിയേക്കും.
എന്നാൽ ആ അവസാന ദിവസം അത് യഥാർത്ഥമായിട്ട് നാം ആരാണെന്നുള്ളത്
വെളിവാക്കും.
അതുകൊണ്ടാണ് നാം പറയുന്നത് ഇപ്പം ആരെയും നാം ഒന്നും വിധിക്കരുത്.
Because we don't know what is that man's inner life, private life, how he is living.
കാര്യം നമുക്കറിയില്ല ആ വ്യക്തിയുടെ രഹസ്യ ജീവിതം എങ്ങനെയുള്ളതാണ് എന്ന്.
That's what he goes on to say in chapter 4 verse 5.
അതാണ് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് എടുത്തു പറയുന്നത്.
Don't pass judgment before the time.
ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുമ്പേ ഒന്നും വിധിക്കരുത്.
See, we all have a lust to pass a judgment.
നമുക്കെല്ലാവർക്കും ഒരു പ്രവണത നമ്മുടെ ജഡത്തില് അന്തർലീനമായിരിക്കുന്നതാണ് മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത്.
Paul says, do it, but just wait little, don't be in a
hurry. നിങ്ങൾക്ക് അങ്ങനെ വിധിക്കണമെങ്കിൽ വെയിറ്റ്, കർത്താവ് വരുന്നിടം വരെ നിങ്ങൾ കാത്തിരിക്കുക.
If you want to judge, do it after the Lord comes, not before.
നിങ്ങൾ ആരെയെങ്കിലും വിധിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് വരുവോളം നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക. എന്തുകൊണ്ടാണ്?
Because right now you can see only about 1% of a person's life.
കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ 1% കാര്യങ്ങൾ മാത്രമേ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ.
You think of all the people in this church whom you know, you think you know quite well.
ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഈ സഭയിലുള്ള എല്ലാവരെയും നിങ്ങൾക്ക് നന്നായി അറിയാമെന്ന്.
Okay, think of somebody you know well.
നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ആരെയെങ്കിലും ഒരാളെ കുറിച്ച് ചിന്തിക്കുക.
You know only 1% of his life.
അവരുടെ ജീവിതത്തിന്റെ 1% മാത്രമേ വാസ്തവത്തിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയൂ.
Even your wife whom you have lived with for so many years does not know what is going on in your thoughts.
നിങ്ങളോട് കൂടി അനേക വർഷങ്ങൾ ജീവിച്ച നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ കൂടി കടന്നു പോകുന്ന കാര്യം എന്താണ് എന്നുള്ളത് അറിയുകയും.
Does your wife know whether you have dirty thoughts or clean thoughts?
അല്ലേ, നിങ്ങളുടെ ജീവിതത്തിലെ മ്ലേച്ഛമായ ചിന്തകൾ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയാമോ?
She is living with you every day, she doesn't know.
നിങ്ങളോടുകൂടി എല്ലാ ദിവസവും ജീവിക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക് അറിയുകയില്ല.
What are the motives with which you do certain things? Even your wife doesn't know.
ഏത് ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഭാര്യയ്ക്കും അറിയുകയില്ല.
Do you love money or not? Your wife doesn't know.
നിങ്ങൾ ധനസ്നേഹിയാണോ എന്നുള്ളത് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല.
How much less other people in the church know.
മറ്റ് സഭയിലുള്ള മറ്റ് സഹോദരന്മാർ എത്ര കുറച്ചാണ് നിങ്ങളെ കുറിച്ച് അറിയുന്നത്.
So what a foolish thing it is to judge a person when you know only 1% of his life.
ഒരാളെ ഒരു വ്യക്തിയെ കുറിച്ച് 1% മാത്രം അറിവുള്ളപ്പോൾ അവരെ അതിന്റെ വെളിച്ചത്തിൽ വിധിക്കുന്നത് എത്ര ഭോഷത്വമാണ്.
Can a teacher give marks after checking up only 1% of the answer paper of the student?
ഒരു സ്റ്റുഡന്റിന്റെ ഉത്തരക്കടലാസ് നോക്കിയിട്ട് അതിന് 1% മാത്രം നോക്കിയിട്ട് അതിന് മാർക്ക് കൊടുക്കുന്ന ടീച്ചർ ശരിയാണോ ചെയ്യുന്നത്?
If there are 100 questions, he just checks one question and gives marks.
100 ചോദ്യം ഉള്ളപ്പോൾ ഒരു ചോദ്യം മാത്രത്തിന്റെ ഉത്തരം മാത്രം നോക്കിയിട്ട് അതിന് പൂർണ്ണമായിട്ട് മാർക്ക് കൊടുക്കുന്ന ടീച്ചർ ചെയ്യുന്നത് ശരിയാണോ?
That is the foolishness of so many believers.
ഈ വിധത്തിലുള്ള ഒരു ഭോഷത്വമാണ് അനേക വിശ്വാസികളുടെയും ജീവിതത്തിൽ.
He says here, when the Lord comes, you will see the man's whole life.
ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് കർത്താവ് വരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ ആളുടെ ജീവിതം എന്താണെന്ന്
മനസ്സിലാക്കാം. Then you can pass judgment as much as you like.
അപ്പോൾ നിങ്ങൾക്ക് അവരെ വിധിക്കാം.
Because when the Lord comes,
കർത്താവ് വരുമ്പോൾ,
there are two things he will show.
അവൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു.
Which you cannot see now.
നിങ്ങൾക്കിപ്പോൾ കാണുവാൻ കഴിയാത്തത്.
Then only you will be able to pass a correct judgment.
അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് അവരെ യഥാർത്ഥമായിട്ട് വിധിക്കുവാൻ കഴിയുള്ളൂ.
Number 1. 1 Corinthians 4:5. He will expose the things hidden in darkness.
അവൻ ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കും.
That means all the things that somebody did in secret.
ചിലര് രഹസ്യത്തിൽ ചെയ്ത അനേക കാര്യങ്ങൾ.
There are a lot of things you do in secret.
രഹസ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്.
Which you speak in secret.
നിങ്ങൾ രഹസ്യമായി സംസാരിക്കുന്ന കാര്യങ്ങൾ.
Speak in secret means other people in the church don't hear it.
സഭയിലുള്ള മറ്റുള്ളവര് കാണാത്ത കാര്യങ്ങളാണ്.
For example, how you behave in your office, who knows?
നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് എത്ര പേർക്ക് അറിയാം?
Who knows in this church whether you're keeping your accounts, financial accounts, honestly?
നിങ്ങളുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ നിങ്ങൾ ശരിക്കും സത്യസന്ധമായിട്ടാണോ ചെയ്യുന്നതോ അല്ലയോ എന്നുള്ളത് സഭയിലുള്ളവർക്ക്
എങ്ങനെയാണ്?
ഇതെല്ലാം ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്.
What do you know about me?
എന്നെ കുറിച്ച് പറഞ്ഞാൽ, എന്നെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്?
You may think I'm a good preacher.
ഞാൻ നല്ലൊരു പ്രാസംഗികനാണ് എന്ന് പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കും.
What do you know about my financial attitudes?
പണത്തോടുള്ള എന്റെ മനോഭാവം എന്താണ് എന്ന് നിങ്ങൾക്കറിയാം.
He doesn't take any money for preaching.
പ്രസംഗിക്കുന്നതിന് പണമൊന്നും കൈപ്പറ്റാത്ത ഒരാളാണെന്ന് ഒരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കും.
I may be fooling you.
ഒരുപക്ഷെ ഞാൻ നിങ്ങളെ കബളിപ്പിക്കുകയായിരിക്കാം.
I may be having all types of unrighteousness in my financial marriage.
എന്റെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അനീതിയായ പല കാര്യങ്ങളും ചെയ്യുന്നവനായിരിക്കാം പക്ഷേ ഞാൻ.
You don't know.
നിങ്ങൾക്കത് അറിയില്ല.
I don't know about you. You don't know about me.
നിങ്ങളെക്കുറിച്ച് എനിക്കും അറിയില്ല, എന്നെക്കുറിച്ച് നിങ്ങൾക്കും അറിയില്ല.
There's tremendous amount of deception by Christians of each other.
ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ അന്യോന്യം ഈ വിധത്തിലുള്ള ഒരു വലിയ ഡിസെപ്ഷൻ നടക്കുന്നു.
എവ്രി ക്രിസ്ത്യൻ വാണ്ട്സ് ടു അപ്പിയർ സ്പിരിച്വൽ.
കാര്യം എല്ലാ ക്രിസ്ത്യാനികളും മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങൾ ആത്മീയരാണ് എന്ന് വെളിവാക്കുവാൻ
ശ്രമിക്കും. അവരെ
പലപ്പോഴും നല്ല സാക്ഷ്യങ്ങളൊക്കെ പറയും മറ്റുള്ളവരുടെ മുമ്പിൽ, അവരെപ്പോഴും ഒരു നല്ല ആത്മീയരാണെന്ന് തെളിയിക്കുവാൻ തക്ക
ശ്രമിക്കും. താഴ്മയുള്ളവരാണെന്ന്
കാണിക്കുവാൻ വേണ്ടി താഴ്മയോടെ പല കാര്യങ്ങളും സംസാരിക്കുവാൻ അവർ ശ്രമിക്കും.
ഓൾ ഓഫ് ദാറ്റ് വിൽ ബി എക്സ്പോസ്ഡ് ഇൻ ദി ഫൈനൽ ഡേ.
ഇതെല്ലാം ഈ അവസാന ദിവസത്തിൽ വെളിപ്പെട്ടു വരുമെന്നാണ്.
ഓൾ ദിസ് ഫേക്ക് ഹ്യൂമിലിറ്റി ആൻഡ് അപ്പിയറിംഗ് ടു ബി വെരി സ്പിരിച്വൽ, ഗോഡ് വിൽ ടേക്ക് ഇറ്റ് ഓൾ അവേ.
ഈ വിധത്തിലുള്ള വ്യാജമായ താഴ്മയും അനുകരണങ്ങളും ഒക്കെ അന്ന് ആ ദിവസത്തിൽ വെളിപ്പെട്ടു വരും.
ദാറ്റ്സ് ദി ഫസ്റ്റ് തിങ്. മൈ എൻടയർ പ്രൈവറ്റ് ലൈഫ് വിൽ ബി എക്സ്പോസ്ഡ് ഇൻ ദാറ്റ് ഡേ.
എന്റെ രഹസ്യ ജീവിതം പൂർണ്ണമായിട്ടും അന്ന് വെളിപ്പെട്ടു.
ഹി വിൽ ബ്രിങ് ടു ലൈഫ് ദ തിങ്സ് ഹിഡൻ ഇൻ ദ ഡാർക്ക്നെസ്.
അവൻ ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും.
നോട്ട് ഓൺലി ദ ബാഡ് തിങ്സ്,
മോശമായ കാര്യങ്ങൾ മാത്രമല്ല,
ദ ഗുഡ് തിങ്സ്,
നല്ല കാര്യങ്ങളും.
ഐ മീൻ, യു മേ ഹാവ് ലുക്ക് ഡൌൺ ഓൺ സം പേഴ്സൺ, ദ ഫെലോസ് നോട്ട് സ്പിരിച്വൽ.
ഒരാളെ നിങ്ങൾ കുനിഞ്ഞു നോക്കിയിട്ട് അവൻ വലിയ ആത്മീയനല്ല എന്ന് പറഞ്ഞു
കാണുമായിരുന്നു.
ഒരുപക്ഷെ അവൻ രഹസ്യത്തിൽ അനേക മണിക്കൂർ
പ്രാർത്ഥിക്കുന്നവനായിരിക്കാം.
അവൻ രഹസ്യത്തിൽ ഉപവസിക്കുന്നവനായിരിക്കാം.
സാക്രിഫൈസ് ദി ലോർഡ് ഓഫ് ഹിസ് മണി ഫോർ ഗോഡ്സ് വർക്ക് ഇൻ സീക്രട്ട്.
ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി രഹസ്യത്തിൽ തന്റെ പണം കൂടുതൽ ചെലവഴിച്ചവനായിരിക്കാം.
യു നെവർ ന്യൂ എനിതിങ് അബൌട്ട് ഇറ്റ്.
അവനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയുകയില്ല.
ആൻഡ് ദാറ്റ് ഡേ യു വിൽ ഗെറ്റ് എ സർപ്രൈസ്.
ആ ദിവസം നിങ്ങൾക്ക് അതിശയമുണ്ടാകും.
വെൻ ദി ലോർഡ് ബ്രിങ്സ് ടു ലൈറ്റ് ദി തിങ്സ് ഹിഡൻ ഇൻ ഡാർക്നെസ് ദേർ വിൽ ബി ഗുഡ് ആൻഡ് ബാഡ്.
അങ്ങനെ ദൈവം അന്ന് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദിവസത്തിൽ നല്ലതായതും തീയതുമായ സകലത്തിനെയും ദൈവം വെളിപ്പെടുത്തി തരും.
ആൻഡ് ഐ എം അബ്സല്യൂട്ട്ലി സർപ്രൈസ്ഡ്, ഐ എം അബ്സല്യൂട്ട്ലി ഷുവർ ദാറ്റ് വി വിൽ ഗെറ്റ് മെനി സർപ്രൈസസ് അബൌട്ട് മെനി ഓഫ് ആർ ഗുഡ് ഫ്രണ്ട്സ്.
നമ്മുടെ നല്ല പല സുഹൃത്തുക്കളെ കുറിച്ചും അന്ന് ആ ദിവസത്തിൽ നമുക്ക് പലർക്കും അതിശയമുണ്ടാകും.
യു വിൽ ഗെറ്റ് മെനി സർപ്രൈസസ് അബൌട്ട് ദ പീപ്പിൾ സിറ്റിംഗ് ഇൻ യുവർ ഓൺ ചർച്ച്.
നിങ്ങളുടെ സഭയിലിരിക്കുന്ന അനേക സഹോദരി സഹോദരന്മാരെ കുറിച്ചും അന്ന് നിങ്ങൾക്ക് നിങ്ങൾ അതിശയിച്ചു പോകും.
You'll be surprised that some people who look so spiritual are not so spiritual at all.
നിങ്ങളെ ആത്മീയരെന്ന് ധരിച്ചിരുന്ന അനേകരും വന്ന് ശരിക്കും ആത്മീയരല്ലായിരുന്നല്ലോ എന്നോർത്ത് നിങ്ങൾ അതിശയിച്ചു പോകും.
Some husband and wife who looked very happy were always fighting at home.
നിങ്ങളെ പുറമെ വളരെ സന്തുഷ്ടരായി കാണപ്പെട്ടിരുന്ന ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ വീട്ടിൽ എപ്പോഴും കലഹിക്കുന്നവരായിരുന്നു എന്നുള്ളത് നിങ്ങൾ അന്ന് മനസ്സിലാക്കി.
യു ഡോണ്ട് നോ ഇറ്റ്, ദേ കെയർഫുള്ളി ഹിഡ് ഇറ്റ് ഫ്രം യു ഫോർ 30 ഇയേഴ്സ്.
10-30 വർഷക്കാലം വളരെ സൂക്ഷ്മതയോടെ അവര് നിങ്ങളിൽ നിന്ന് അത് ഒളിച്ചു വെച്ച കാര്യമായിരിക്കും.
ദ തിങ്സ് ഹിഡൻ ഇൻ ഡാർക്നെസ് വിൽ ബി ബ്രോട്ട് ഔട്ട്.
ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് അന്ന് വെളിച്ചത്ത് കൊടുക്കും.
സെക്കൻഡ് തിങ് ദ ലോർഡ് വിൽ ബ്രിങ് ഔട്ട്.
രണ്ടാമത്തെ കാര്യം കർത്താവ് വെളിപ്പെടുത്തുന്നത്
ഇസ് ദ മോട്ടീവ്സ് ഓഫ് മെൻസ് ഹാർട്ട്.
ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും.
ദാറ്റ് മീൻസ് വൈ ഹി ഡിഡ് ദാറ്റ്.
എന്തുകൊണ്ടാണ് അവൻ അത്?
വൈ ഡിഡ് ഹി പ്രേ ലൈക് ദാറ്റ്?
എന്തിനാണ് അവൻ അങ്ങനെ പ്രാർത്ഥിച്ചത്?
വൈ ഡിഡ് ഹി സ്പീക്ക് ലൈക് ദിസ്?
എന്തിനാണ് അവൻ അങ്ങനെ സംസാരിച്ചത്?
വൈ ഡിഡ് ഹി മെൻഷൻ ദാറ്റ് തിങ് ഓർ സേ ദിസ്?
എന്തിനാണ് ആ കാര്യം അവന് ആ വിധത്തിൽ സംസാരിച്ചത്?
ദെൻ ഇറ്റ് സേസ് ഇൻ വേഴ്സ് ചാപ്റ്റർ 4 വേഴ്സ് 5, every man's praise will come to him from God.
അതുകൊണ്ടാണ് ആകയാൽ കർത്താവ് ഒരുവോളം സമയത്തിന് മുമ്പേ ഒന്നും ഇരിക്കരുത്, അവൻ ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും.
സോ നൗ യു തിങ്ക് സം പീപ്പിൾസ് ലൈഫ് യു സീ ദ മാൻ ഇൻ സീക്രട്ട് ബിൽറ്റ് വിത്ത് ഗോൾഡ് സിൽവർ ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്.
അതെ, ആ വെള്ളിയും പൊന്നും വിലയേറിയ കല്ലും കൊണ്ട് ആ വീട് രഹസ്യത്തിൽ വീട് പണിത ആ ബുദ്ധിയുള്ള മനുഷ്യൻ.
ദി അദർ മാൻ യു ജസ്റ്റ് യൂസ്ഡ് വുഡ് ദാറ്റ് പെയിന്റഡ് ടു ലുക്ക് ലൈക് ഗോൾഡ്. യു തോട്ട് ഇറ്റ് വാസ് ഗോൾഡ്, ഇറ്റ് വാസ് ഓൺലി വുഡ്.
മറ്റേ മനുഷ്യൻ ആ തടി കൊണ്ട് പണിതിട്ട് സ്വർണത്തിന്റെ ചായമുള്ള പെയിന്റ് പൂശിയിട്ട് അത് സ്വർണം പോലെ നോക്കി കാണപ്പെട്ടു, പക്ഷേ അത് സ്വർണമായിരുന്നില്ല.
ആൻഡ് ദെൻ വാട്ട് വിൽ ഹാപ്പൻ വെൻ ദി ഫയർ ഈസ് ഡിസ്ട്രോയ്ഡ് വൺ മാൻസ് വർക്ക് കംപ്ലീറ്റ്ലി?
പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ആ മരം കൊണ്ട് പണിത വ്യക്തിയുടെ പണി തീ അത് പൂർണ്ണമായിട്ടും കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു.
ഇറ്റ് സേസ് ഹി വിൽ സഫർ എ ലോസ്. 3:15, 1 Corinthians 3:15.
ഒന്ന് കൊരിന്ത്യർ 3:15 ഒരു തന്റെ പ്രവൃത്തി എന്തു പോയെങ്കിൽ അവന് ഛേദം വരും.
That, but he is saved. It says in the next verse, but he will be saved.
താനോ രക്ഷിക്കപ്പെടുമെന്നാൽ തീയിൽ കൂടി എന്ന്.
Because the foundation was okay.
അവന്റെ അടിസ്ഥാനം നല്ലതായിരുന്നു എന്നതുകൊണ്ട് അവൻ ഒരുപക്ഷെ രക്ഷിക്കപ്പെടും.
But his entire life's work and everything burnt up.
എന്നാൽ അവന്റെ ജീവിതകാലം മുഴുവൻ ചെയ്ത അവന്റെ പ്രവൃത്തി മുഴുവനും നശിച്ചു പോകും.
You must sometimes shut your eyes and think of that day when Jesus comes back.
ചിലപ്പോൾ നിങ്ങൾ കണ്ണുകളെ അടച്ചിട്ട് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. കർത്താവിന്റെ മുമ്പിൽ നാം നിൽക്കുന്ന ആ സമയം.
ഐ ഡു ഇറ്റ് മെനി ടൈംസ്.
ഞാൻ പലപ്പോഴും ആവർത്തിച്ചത് ചെയ്യാറുണ്ട്.
ഐ ഷട്ട് മൈ ഐസ് ആൻഡ് ഐ ഇമാജിൻ ജീസസ് ഹാസ് കം.
ഞാൻ എന്റെ കണ്ണുകൾ അടച്ചിട്ട് യേശു വന്ന് മുന്നിൽ നിൽക്കുന്ന അവിധത്തിൽ ഞാൻ എന്നെ ചിന്തിക്കാറുണ്ട്.
ഐ സീ മൈസെൽഫ്, മൈ ടേൺ ഈസ് കമ്മിങ് ടു സ്റ്റാൻഡ് ദേർ ടു ബി ജഡ്ജ്ഡ്.
ഞാൻ യേശുവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എന്നെ ദൈവം വിധിക്കാനിരിക്കുന്ന ആ സമയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്.
ആൻഡ് ഐ സീ ഹിം എക്സാമിനിങ് മൈ ഹോൾ ലൈഫ്.
എന്റെ ജീവിതം മുഴുവൻ അവൻ പരിശോധിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്.
ഇൻ അവർ ലൈഫ് മോട്ടീവ്സ് എവറിത്തിങ്
എന്റെ ആന്തരിക ജീവിതത്തെയും എന്റെ മനോഭാവത്തെയും ഒക്കെ ദൈവം ആ സമയത്ത്
എക്സ്പോസിങ് ഇറ്റ് ദാറ്റ് ഡേ ഫോർ എവരിബഡി ടു സീ.
എല്ലാവർക്കും കാണത്തക്കവണ്ണം എന്റെ ഹൃദയത്തിന്റെ ആലോചനകളെ പറഞ്ഞിരിക്കുന്നതിനെല്ലാം ദൈവം വെളിപ്പെടുത്തി.
ടെസ്റ്റിംഗ് ഇറ്റ് ഓൾ ബൈ ഹിസ് സ്റ്റാൻഡേർഡ്, നോട്ട് മാൻ സ്റ്റാൻഡേർഡ്.
തന്റെ നിലവാരം അനുസരിച്ചായിരിക്കും കർത്താവ് അതിനെ ശോധന ചെയ്യുന്നത്.
ആൻഡ് സപ്പോസിങ്
ഒരു പക്ഷേ
ഐ ഹാവ് spent my life fooling all of you that I was very spiritual.
ഒരുപക്ഷെ ഞാൻ എന്റെ ജീവിതം മുഴുവൻ ഞാൻ വലിയ ആത്മീയനാണ് നിങ്ങളെയൊക്കെ കബളിപ്പിച്ചാണ് ജീവിച്ചതെങ്കിൽ
Do you know that Judas Iscariot fooled the other 11 disciples for 3.5 years that he was a good man?
അതിനറിയാമോ, മൂന്നര വർഷക്കാലത്തോളം മറ്റ് ശിഷ്യന്മാരെയൊക്കെ കബളിപ്പിച്ചാൽ താനൊരു നല്ല ആത്മീയൻ ശിഷ്യനാണ് എന്ന് കബളിപ്പിച്ചാണ് യൂദാസ് കരിയോതാ ജീവിച്ചത്.
ഐ ബിലീവ് ജൂഡാസ് ഇസ്കാരിയോട്ട് വാസ് ദ ക്ലെവറസ്റ്റ് ഓഫ് ദ 12 ഡിസൈപ്പിൾസ്.
ആ 12 ശിഷ്യന്മാരിൽ ഏറ്റവും സമർത്ഥനായിരുന്നത് യൂദാസ് കരിയോതയാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്.
ഹി വുഡ് ഹാവ് ഹി വാസ് ദി ഓൺലി വൺ ഹു കുഡ് ഹാവ് ഗോട്ട് എ ബൈബിൾ സ്കൂൾ ഡിഗ്രി. ദി അദേഴ്സ്
വുഡ് ഹാവ് ബൈബിൾ സ്കൂളിൽ നിന്ന് ഒരു ഡിഗ്രി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നത് ഈ യൂദാസ് കരിയോതാവിന് മാത്രമാണ്.
Why do I say he was so clever?
എന്തുകൊണ്ടാണ് താൻ ഇത്ര സമർത്ഥനാണ് ഞാൻ പറയാൻ കാരണം?
Because he lived with 11 people for 3.5 years and none of them knew that he was a crook.
മൂന്നര വർഷക്കാലം 11 പേരോട് കൂടെ താമസിച്ചിട്ട് അവർക്ക് ആർക്കും ഇവൻ ഈ വിധത്തിൽ ഒരു വഞ്ചകനാണ് എന്നുള്ളത് അറിയില്ലായിരുന്നു.
On the last day, everybody says, who is it, Lord? Who is betraying you?
അവസാന ദിവസം എല്ലാവരും ചോദിച്ചു, ആരാണ് കർത്താവേ നിന്നെ ഒറ്റിക്കെടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ.
And have you noticed this?
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
Jesus dipped the bread and said, the one betraying me is the one I am giving this to.
Yesu Christu appam veenil mukkite Yudasinte nerathu neekite njan ee appam kodukkunnavanaanu enne kaanichu kodukkuvan povunnu ennu parayumbol,
and still they didn't believe it.
Ennittum avarku athu vishwasamayilla.
Because after that Jesus said, okay, whatever you want to do, do, and he goes away. Judas Iscariot,
nerku cheyvanullathu cheyya ennu adin shesham Yesu parayumbol Yudas avadu nerunettu povunu,
and they think he has gone to buy some food for the feast or something.
Appole അവർ വിചാരിച്ചു അവന് ഈ പെസഹാ പെരുന്നാളിന് അപ്പം വാങ്ങിക്കാൻ പോവുകയാണ്.
What a clever fellow he was.
അവൻ എത്ര സമർത്ഥനായ വ്യക്തിയായിരുന്നു.
Even when Jesus points him out, nobody can believe that he is the crook.
യേശു അവനെ കാണിച്ചു ചൂണ്ടിക്കാണിച്ചിട്ട് പോലും മറ്റു ശിഷ്യന്മാർക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
He was a really clever man.
അവൻ അത്ര സമർത്ഥനായ വ്യക്തിയായിരുന്നു.
And we can have some very clever people like that in the church.
സഭയിലും ആ വിധത്തിൽ വളരെ സമർത്ഥന്മാരായ ആൾക്കാർ നമുക്കുണ്ടാകാം.
Brothers and sisters,
സഹോദരി സഹോദരന്മാരെ,
who speak the right language,
വളരെ നന്നായി സംസാരിക്കുന്നവർ,
and imagine themselves to be very spiritual,
അവര് മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങൾ നല്ല ആത്മീയരാണെന്ന് കാണിക്കുവാൻ,
and fool everybody in the church that they are very very spiritual,
അവര് വളരെ ആത്മീയരാണെന്ന് മറ്റുള്ളവരെ കബളിപ്പിക്കുവാൻ അവർ കഴിയും.
The Lord comes and exposes them.
കർത്താവ് വന്ന് അവരുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തുമ്പോൾ,
some of them not even converted.
അവൻ പലരും യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവരു പോലും ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഓൺലി ഇൻട്രസ്റ്റ് ഓൺ എർത്ത് വാസ് മേക്കിംഗ് മണി.
ഈ ഭൂമിയിലെ അവരുടെ ഒരേ ഒരു ഉദ്ദേശം എങ്ങനെയും കുറെ പണം ഉണ്ടാക്കണമെന്ന്
മാത്രം.
ഒരു മതഭക്തിയുടെ പരിവേഷത്തോടെ സാക് പൂനന്റെ മെസ്സേജും മീറ്റിംഗുകളും ഒക്കെ സംബന്ധിച്ച്,
ബിക്കോസ് ഇഫ് യു ഗോ ടു സാക് പൂനന്റെ മീറ്റിംഗ്സ് പീപ്പിൾ വിൽ തിങ്ക് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ഹോളിനെസ്.
സാക്കൂരിന്റെ മീറ്റിംഗിന് നിങ്ങൾ പോയി സംബന്ധിക്കാൻ ഒരുപക്ഷെ ആൾക്കാർ ചിന്തിക്കുവാരോ, നിങ്ങൾ വിശുദ്ധിക്ക് വലിയ വില കൽപ്പിക്കുന്ന
ആൾക്കാരാണ്.
നിങ്ങൾക്ക് അങ്ങനെ ഒരുപക്ഷെ ഒരു മാന്യത മറ്റുള്ളവരുടെ മുമ്പിൽ ലഭിച്ച
ഡിസെപ്ഷൻ,
ഇതൊക്കെ വഞ്ചനയാണ്.
ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
സഹോദരി സഹോദരന്മാരെ,
ഐ ടെൽ യു ദിസ് ദാറ്റ് ഇഫ് യു ഡോണ്ട് ലിവ് ഫോർ ദി ഗ്ലോറി ഓഫ് ഗോഡ്, ഇറ്റ്സ് ഓൾ ഗോണ്ട് ബി ബർണ്ട് ഔട്ട്.
ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പണികളെല്ലാം വെന്തുപോകുന്ന ഒരു ദിവസമുണ്ട്.
Then my question is, even if you get saved, even if you are saved and go to heaven,
നിങ്ങൾ ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോയേക്കാം,
won't you have a regret?
നിങ്ങൾക്ക് അന്ന് ഒരു നിരാശയോ ഖേദമോ ഉണ്ടാകാൻ സാധ്യതയില്ലേ?
That you hardly did anything for Jesus.
നിങ്ങളെ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നോർത്ത് നിങ്ങൾ ദുഃഖിക്കുക.
All life is burnt up. Nothing done for Jesus Christ.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി എല്ലാം തീയിൽ വെന്തുപോയി. യേശുവിന് വേണ്ടി ഒന്നും നിങ്ങൾക്ക് ശേഷിപ്പിക്കുവാൻ കഴിഞ്ഞില്ല.
But you say, I did this and I did that and I did the other thing.
ഒരുപക്ഷെ നിങ്ങൾ പറയുവാൻ, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ പല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമായിരിക്കും.
Worthless.
അതൊന്നും പ്രയോജനമില്ലാത്തതായിപ്പോയി.
I think you'll have a lot of sorrow even in heaven.
സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് വലിയ നിരാശയുണ്ടാകും.
Even if you go there,
അവിടെ എത്തിയാൽ തന്നെ.
So that's why on the basis of that verse,
അതുകൊണ്ടാണ് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ,
I believe we'll have regret when we stand before the Lord.
നാം കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അന്ന് നാം ദുഃഖിക്കുവാനിടയായിത്തീരും.
If I've been a believer, now I've been a believer 52 years.
ഞാൻ കഴിഞ്ഞ 52 വർഷമായിട്ട് ഒരു വിശ്വാസിയാണ്.
And if my work and life is just burnt up in the final day, I'll feel so sad. I say, well, Lord, what did I live for then?
എന്റെ ജീവിതവും എന്റെ പ്രവൃത്തിയും ആ അവസാന ദിവസം തീയിൽ കത്തിപ്പോയാൽ എനിക്ക് എന്ത് വലിയ നിരാശയായിരിക്കും.
If I lived to get honor from men,
മനുഷ്യന്റെ മാനം നേടുന്നതിനു വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ
ഐ ലിവ് സീക്രട്ട്ലി സീക്കിംഗ് മൈ ഓൺ
ഞാൻ രഹസ്യമായിട്ട് എന്റെ സ്വന്തം ഇഷ്ടം ആഗ്രഹിച്ച് ജീവിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നെങ്കിൽ
ഔട്ട്വേർഡ്ലി ട്രൈങ് ടു ഗിവ് ദി ഇംപ്രഷൻ ദാറ്റ് ഐ എം വെരി ഇൻട്രസ്റ്റഡ് ഇൻ സ്പിരിച്വൽ തിങ്സ്
ബാഹ്യമായിട്ട് എനിക്ക് ആത്മീയ വിഷയത്തിൽ ഒത്തിരി താല്പര്യമുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എങ്കിലും
I have accomplished nothing in eternity. I have just wasted my life.
നിത്യതയില എനിക്ക് ഒന്നുമില്ലാത്തവനായിട്ട് അവിടെ നിൽക്കേണ്ടതായിട്ട് വരും.
See, many Christians, their whole attitude is, what is the minimum I have to do to go to heaven?
അനേക ക്രിസ്ത്യാനികളുടെയും പ്രധാന ചിന്ത സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരുവാൻ വേണ്ടി ഏറ്റവും കുറച്ച് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്?
That is why their Christian life is so unhappy.
അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരുടെ ക്രിസ്തീയ ജീവിതം തികച്ചും സന്തോഷകരമല്ലാത്തത്.
Think of a husband and wife who are married.
ഒരു
ന്യൂലി മാരിഡ്
പുതിയതായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് ചിന്തിക്കുക.
And their motto is, what is the minimum we have to do to please each other to preserve this marriage without a divorce?
അതെ, ഈ വിവാഹം മോചിക്കപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ അന്യോന്യം ഏറ്റവും കുറവായിട്ട് എന്താണ് ചെയ്യുവാൻ കഴിയുന്നത്?
What is the minimum amount of time I have to spend with my wife?
എന്റെ ഭാര്യയോട് കൂടെ ഏറ്റവും കുറച്ച് സമയം എത്രയാണ് എനിക്ക് ചെലവഴിക്കാൻ കഴിയുന്നത്?
Wife says, what is the minimum amount of food I have to cook for my husband?
എന്റെ ഭർത്താവിന് വേണ്ടി ഏറ്റവും കുറച്ച് ആഹാരം എത്രയാണ് എനിക്ക് കുക്ക് ചെയ്ത് കൊടുക്കുവാൻ കഴിയുന്നത്?
You think they're going to have a happy marriage?
അങ്ങനെയുള്ളവരുടെ കുടുംബജീവിതം ഒരു സന്തോഷപരമായ കുടുംബജീവിതമായിരിക്കും ചിന്തിക്കുന്നു.
What do you say that such a husband and wife love one another?
അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾക്ക് പറയുവാൻ കഴിയും.
Always, what is the minimum I have to do? What is the minimum I have to do?
എനിക്ക് ഏറ്റവും കുറച്ച് എന്താണ് ചെയ്യുവാൻ കഴിയുന്നതെന്ന് മാത്രം ചിന്തിക്കുന്നു.
You know, when a husband and wife really love each other,
നിങ്ങൾക്കറിയാമോ, ഭാര്യ ഭർത്താക്കന്മാർ വാസ്തവമായും അന്യോന്യം സ്നേഹിക്കുന്നവരാണെങ്കിൽ,
their attitude is, what is the maximum I can do for one another?
അതെ, അവരുടെ മനോഭാവം ഇതാണ്, എന്നെ കൊണ്ട് എത്ര അധികമായിട്ട് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ ഏറ്റവും അധികമായിട്ടുള്ളത് എത്രയാണ് എനിക്ക് എന്റെ ഭാര്യയോ ഭർത്താവിനെയോ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുവാൻ കഴിയുന്നത്?
Unfortunately, we don't have many marriages like that.
നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള അധിക കുടുംബജീവിതങ്ങൾ നമ്മുടെ മധ്യത്തിലില്ല.
We don't have many marriages where the husband and wife love each other so deeply that they say, must do the maximum for one another.
ഇങ്ങനെ ഭാര്യാഭർത്താക്കന്മാർ എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി എന്നാൽ കഴിയുന്നതിന്റെ ആവോളം ചെയ്യണമെന്ന് താല്പര്യമുള്ള വളരെ
കുറച്ച്.
അങ്ങനെയായിരിക്കണം യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം.
Not what is the minimum I want to do for him.
എനിക്ക് ഏറ്റവും കുറവായിട്ട് ചെയ്യുവാൻ കഴിയുന്നതല്ല നമ്മൾ.
If your attitude is like that, I can say to your face, you don't love Jesus Christ at all.
നിങ്ങളുടെ മനോഭാവം അതാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പറയട്ടെ, നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരേ അല്ല.
Any wife who is thinking, what is the minimum I have to do for my husband, I will say to her, you don't love your wife. You don't love your husband. You are married to him, but you don't love him.
എന്റെ ഭർത്താവിന് വേണ്ടി ഏറ്റവും കുറച്ച് ചെയ്യുവാൻ കഴിയുന്നത് എന്താണെന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഞാൻ പറയുന്നു, അപ്പോൾ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയല്ല.
You may be married, but you don't love him.
നിങ്ങൾ ഒരുപക്ഷെ വിവാഹ ബന്ധത്തിലായിരിക്കാം, പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരല്ല.
The wife who really loves her husband says, what's the most I can do?
യഥാർത്ഥമായി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ എന്റെ ഭർത്താവിന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുന്നത് എന്നായിരിക്കും
ചിന്തിക്കുന്നത്.
നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക,
what is your attitude to Jesus Christ?
നിങ്ങളുടെ കർത്താവിനോടുള്ള മനോഭാവം എന്താണ്?
Is it, Lord, in this one life, what is the maximum I can do for you?
കർത്താവേ, എന്റെ ഈ ഒരു ജീവിതത്തിൽ എനിക്ക് എത്രത്തോളം നിനക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുമോ?
I need to do a few things for myself to live on this earth.
ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എനിക്ക് വേണ്ടി ചില കാര്യങ്ങളും എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്.
But what's the maximum I can do for you?
എന്നാൽ നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതിന്റെ എത്രത്തോളം എനിക്ക് ഞാൻ ചെയ്യുവാൻ
ആഗ്രഹിക്കുന്നു.
അങ്ങനെയുള്ളവരാണ് ഈ വിധത്തിൽ വെള്ളിയും പൊന്നും വിലയേറിയ കല്ലുകളും കൊണ്ട് പണി
ചെയ്യുന്നത്.
അങ്ങനെയുള്ളവർക്കാണ് ഈ ഭൂമിയിലും വളരെ സന്തോഷകരമായ ഒരു ക്രിസ്തീയ ജീവിതം അനുഭവിക്കാൻ കഴിയുന്നത്.
They are the ones who will build the true church of Jesus Christ.
അങ്ങനെയുള്ളവരാണ് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥമായ സഭ പണിയുന്നത്.
See, when you join a church in these Gulf countries,
ee gulf rajyangalil ningal oru sabhayile angamaagumbol,
there could be many reasons why you join.
Pala kaaranangal kaanum ningal edengil oru sabhayil cheruvan.
Many of you are not married and you're lonely. Your family is not here and you're lonely.
Ningal oru vache thanichayirikkum onnil ningal vivahithalallayirikkum allekku ningal kudumbam.
I have to go somewhere.
Yeah, enikku evideyalum poye pattu.
And you join some church.
അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയിൽ ചെന്ന്
ചേരും,
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭ നിങ്ങളെ ഏതെങ്കിലും വിധത്തിലൊക്കെ സഹായിച്ചിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ആ സഭയിൽ കടന്നു പോകുന്നു.
Such people, I don't even know whether they are born again.
അങ്ങനെയുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരാണോ എന്ന് ഞാൻ.
Even if they come from good churches, even if they come from good churches,
അവര് നല്ല സഭയിൽ പോകുന്നവരാണെങ്കിൽ പോലും.
See, take the Pentecostal church.
In
Kerala.
കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളെ നോക്കുക.
I think 80-85 years ago, that was probably the finest church in Kerala.
ഏകദേശം 85 വർഷത്തോളം പഴക്കമുള്ള ആ ഒരു സഭയാണ് കേരളത്തിലെ ഏറ്റവും നല്ലൊരു സഭയാണ്. ആ സമയത്ത്
because they were really loved the Lord, they were really filled with the Holy Spirit, those early Pentecostals.
അന്ന് അവർ യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ചവരും കർത്താവിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവരുമായിരുന്നു.
സഫർഡ് ഫോർ ദ ലോർഡ്.
അവർ കർത്താവിന് വേണ്ടി വളരെ കഷ്ടം സഹിച്ചവരാണ്.
ബട്ട് ദ ഡെവിൾ കറപ്റ്റഡ് ഇറ്റ് വിത്ത് മണി.
എന്നാൽ പിശാച് പണം കൊണ്ട് അവരെ മലിനപ്പെടുത്തി.
യു നോ വൈ? യു നോ ദോസ് ഏർലി പെന്തക്കോസ്റ്റൽസ് യൂസ്ഡ് ടു ബി ടൈഡ് ടു ദ ട്രീസ് ആൻഡ് ബീറ്റൻ.
നിങ്ങൾക്കറിയാമോ, ആദ്യകാലത്ത് പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയവരെ മരത്തേൽ കെട്ടുകയും അടിക്കുകയൊക്കെ ചെയ്തിരുന്ന കാലമുണ്ടായിരുന്നു.
ബൈ ഓൾ ദ ഡിനോമിനേഷൻ ക്രിസ്ത്യൻസ്.
മറ്റ് സമുദായക്കാർ അവരെ പിടിച്ചുകെട്ടി അടിച്ച
സമയങ്ങളുണ്ടായിരുന്നു.
അവർ വളരെ കഷ്ടം കർത്താവിന് വേണ്ടി ശ്രമിച്ചവരാണ്.
ദേ റിയലി ന്യൂ ദ ലോർഡ്.
അവരെ യഥാർത്ഥമായി കർത്താവിനെ അറിഞ്ഞവരായിരുന്നു.
ദേ വർ റിയലി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്.
അവരെ യഥാർത്ഥമായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായിരുന്നു.
ആൻഡ് ദ ഡെവിൾ സോ ദാറ്റ്.
പിശാച് അത് കണ്ടിട്ട്
ആൻഡ് ഹീ ഗോട്ട് സ്കെയർഡ്.
അവർ ഭയപ്പെട്ടു.
He said, this movement will shake the whole of India.
ഇന്ത്യയെ മുഴുവനും ഇത് പിടിച്ചു കുലുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പിശാച്.
These are sincere people filled with the Holy Spirit.
ആത്മാവിൽ നിറഞ്ഞ സത്യസന്ധരായ വിശ്വാസികളെ കണ്ടപ്പോൾ പിശാച് ഭയപ്പെട്ടു.
Many of them were brethren people who only studied the word of God before that.
അതിൽ പലരും ദൈവവചനം ബ്രദർ പഠിച്ച ബ്രദറൻ വിശ്വാസികളായിരുന്നു.
Then they got filled with the Holy Spirit.
അവർ പരിശുദ്ധാത്മാവിനാൽ പിന്നെ നിറയപ്പെട്ടു.
And you get a brethren man who has studied the word of God filled with the Holy Spirit, this is the best combination you can ever get.
അതെ. പെന്തക്കോസ്ത് സഭകളിൽ ആദ്യം ബ്രദറൻ സഭയിൽ പോയി ദൈവവചനം പഠിച്ചിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വിശ്വാസികൾ, അവര് ശരിക്കും യഥാർത്ഥ
വിശ്വാസികൾ.
പിശാച് ഭയപ്പെട്ടത് ഇവരെ ഇന്ത്യയെ മുഴുവനും പിടിച്ചു കുലുക്കുമെന്നായിരുന്നില്ല.
ഐ ഹാവ് ടു കറപ്റ്റ് ദം.
അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ എനിക്ക് മലിനപ്പെടുത്തണമെന്ന് പിശാച് വിചാരിച്ചു.
സോ ദേ വെന്റ് ടു സ്വീഡൻ ആൻഡ് ഹിയർ ആൻഡ് ദേർ ആൻഡ് ദേ ഗോട്ട് മണി.
അതുകൊണ്ട് അവരെ വിദേശ രാജ്യങ്ങളിൽ, സ്വീഡൻ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് പണം വരുത്തുവാൻ തുടങ്ങി.
ആൻഡ് ദെൻ വൺ ഓഫ് ദം കുഡ് ബൈ എ കാർ.
അങ്ങനെ അവർ ചിലരെ കാർ വാങ്ങിക്കാൻ തുടങ്ങി.
ആൻഡ് ദി അദർ പേഴ്സൺ സെയ്ഡ്, ഹൗ ഡിഡ് യു ഗെറ്റ് എ കാർ, വെയർ ഡിഡ് യു ഗെറ്റ് ദ മണി ഫ്രം?
നിനക്ക് എങ്ങനെയാണ് കാർ കിട്ടിയത്, എവിടുന്നാണ് ഇതിന് പണം കിട്ടിയത്?
ദേ സ്പ്ലിറ്റ്.
അപ്പം അവരുടെ തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാകുവാനിടയായി.
ആൻഡ് ദ ഡെവിൾ സെയ്ഡ്, I have accomplished my purpose.
ഞാൻ എന്റെ ഉദ്ദേശം ഇവരിൽ പൂർത്തീകരിച്ചു എന്ന് വിചാരിച്ചു.
This movement will not shake India anymore.
ഇനിയും ഈ പ്രസ്ഥാനം ഇന്ത്യയെ പിടിച്ചു കുലുക്കുകയില്ല.
They will just fight with each other and make more and more groups and live here only.
അവര് തമ്മിൽ അടിച്ച് കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവർ ഇങ്ങനെ തന്നെ അവസാനിക്കും.
They will just make a lot of noise in their meetings and clap their hands and shout hallelujah and all.
അവര് മീറ്റിംഗിൽ വന്ന് ഇഷ്ടംപോലെ ശബ്ദമുണ്ടാക്കി കൈയടിച്ച് ബഹളം ഉണ്ടാക്കും.
And repeat some rubbish and call it speaking in tongues.
Avare endengil okke vaayil ninnu endengil okke vaachayil parayum adu anya vaachiyanu nu parayum.
They will be worse than the other believers.
Avare matte vishwasigalekkal adapadicha avasthayil aayithiru.
Don't think the devil is a fool.
Pichaye oru madhayanaanu orikkalum tharikkaru.
Wherever he sees something good, he seeks to corrupt it.
എവിടെയൊക്കെയോ നല്ലത്, ആത്മീയമായി നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ നശിപ്പിക്കുവാൻ കൊണ്ട് പിശാച് ശ്രമിക്കും.
I've seen the devil do that in some of our churches in the last 30 years.
കഴിഞ്ഞ 30 വർഷമായി നമ്മുടെ പല സഭകളിലും പിശാച് ആ വിധത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കാണുവാനിടയായിട്ടുണ്ട്.
That's why God needs people in our church who are gripped by the truth.
അതുകൊണ്ടാണ് യഥാർത്ഥ സത്യത്താൽ പിടിക്കപ്പെട്ട വിശ്വാസികൾ നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറയുന്നു.
Who will never say, what is the minimum I have to do for Jesus?
എന്റെ കർത്താവിന് വേണ്ടി ഏറ്റവും കുറച്ച് എന്താണ് എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതെന്ന് അവര് ഒരിക്കലും പറയില്ല.
The whole attitude will be, what is the maximum I can do for Jesus before I leave this earth?
ഈ ഭൂമി, ഈ ലോകത്തിലെ ജീവിതം കഴിയുന്നതിന് മുമ്പ് എന്റെ കർത്താവിന് വേണ്ടി എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതിന്റെ ഏറ്റവും കൂടുതൽ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
How can I be a good Christian and also make a lot of money?
കർത്താവേ ഒരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ പണം കൂടി ഉണ്ടാക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് അല്ല അവർ പറയുന്നത്.
Imagine if Jesus came to earth and said, I want to live for my father, but I also want to make a lot of money.
ഒരു പക്ഷേ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറയും, ഞാൻ എന്റെ പിതാവിന് വേണ്ടി ജീവിക്കുന്ന പക്ഷേ ആ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് പണം കൂടെ സമ്പാദിക്കണമെന്ന് യേശു പറഞ്ഞതായിട്ട്.
Imagine if the apostle Paul said, I want to be an apostle, but I also want to make a lot of money.
അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുമോ, ഞാൻ അപ്പോസ്തലനായിരിക്കാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ എനിക്ക് കുറെ ധനം കൂടെ സമ്പാദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I mean, to earn money to meet our needs is right.
നമ്മൾക്ക് ജീവിത ചെലവിന് വേണ്ടി പണം സമ്പാദിക്കുന്ന നല്ല കാര്യമാണ്, അത് നമ്മുടെ ആവശ്യമാണ്.
Those needs may be different.
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ആവശ്യങ്ങൾ വ്യത്യാസമാണ്.
People live at different standards of living.
വ്യത്യസ്തമായ നിലവാരങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്.
കോളേജ് എഡ്യൂക്കേഷൻ ഈസ് ഓൾ എക്സ്പെൻസീവ് നൗഡേയ്സ്.
കോളേജ് വിദ്യാഭ്യാസം വളരെ ചിലവുള്ളതാണ്.
സോ വി നീഡ് മണി ഫോർ ഓൾ ദാറ്റ്.
ഇതിനെല്ലാം നമുക്ക് പണം ആവശ്യമാണ്.
ബട്ട് ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് യു ലിവ് ഫോർ.
നാം എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം.
വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് യുവർ ലൈഫ്?
നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്?
ഇസ് ഇറ്റ് യുവർ വർക്ക് ഓർ ഇസ് ഇറ്റ് ദ ചർച്ച്?
അത് നമ്മുടെ ഭൗതികമായ വിഷയങ്ങളാണ്, ജോലിയാണോ അതോ സഭയാണോ?
മെനി പീപ്പിൾ ഡോണ്ട് റിയലൈസ് ദാറ്റ് ദി അപ്പോസ്റ്റൽ പോൾ വാസ് എ ബിസിനസ് മാൻ.
അനേകർക്കും അറിയുകയില്ല അപ്പോസ്തലനായ പൗലോസും ഒരു ബിസിനസ്സുകാരനായിരുന്നു.
മോസ്റ്റ് ഓഫ് ദി ടൈം ഹി ഏർൻഡ് ഹിസ് ഓൺ ലിവിംഗ് ബൈ മേക്കിംഗ് ടെന്റ്സ്.
കൂടാരപ്പണി ചെയ്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൂടുതൽ സമയവും തന്റെ ചെലവിനാവശ്യമായിരിക്കുന്ന ധനം സമ്പാദിച്ചിരുന്നത്.
വൈ ഡിഡ് ഹി ഡു ദാറ്റ്?
എന്തിനാണ് പൗലോസ് അങ്ങനെ ചെയ്തത്?
See what it says in 1 Corinthians 9.
ഒന്ന് കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നോക്കുക.
Verse 6.
അതിന്റെ 6-ാം വാക്യം.
Don't Barnabas and I have a right to stop working?
വേല ചെയ്യാതിരിക്കാൻ എനിക്കും ബർണബാസിനും മാത്രം അധികാരമില്ലെന്നുണ്ടോ?
Why should I work?
ഞാൻ എന്തിനാണ് ജോലി ചെയ്യേണ്ടത്?
Does any soldier go and work fight in an army paying without getting a salary?
Sonda chelavin mel yuddha seva cheyunavan aar.
If a man plants a vineyard, can't he at least take some grapes from that vineyard for himself?
Mundiri thottam undaki adinte phalam thinnadirikkunavan aar.
If a man has a cows, can't he get some milk for himself from that?
Aatin kootathe meeche adinte paal kondu upajeevikkadirikkunavan aar.
Why can't I do it?
Enikku endukondaan adu cheyvan kariyathathu?
He says, I'm an apostle.
ഞാനൊരു അപ്പോസ്തലനാണ്.
വേഴ്സ് 11.
അതിന്റെ 11-ാം വാക്യം.
If he sowed spiritual things to you, which is the most valuable thing, is it a great thing if he reaps some material things from you?
ഞങ്ങൾ ഏറ്റവും വിലയേറിയ ആത്മീയമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹ്യമായത് കൊയ്താൽ വലിയ കാര്യമാണോ?
If other preachers can have the right to get from you, don't we have the right more because we planted your church?
മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം.
But we did not use this right.
എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല.
We endure everything for the gospel's sake.
എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ ഞങ്ങൾ സകലവും പൊറുക്കും.
Even though verse 14 the Lord has directed that those who preach the gospel can get their living from the gospel.
അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്തിൽ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു.
It's perfectly right to support a person who's preaching the gospel financially. 100% right.
സുവിശേഷം പ്രസംഗിക്കുന്നവരെ സാമ്പത്തികമായി സഹായിക്കുന്നത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും ശരിയാണ്.
Jesus was supported like that for 3.5 years.
3.5 വർഷക്കാലം യേശുവും അങ്ങനെ യേശുവിനെയും പലരും അങ്ങനെ സഹായിച്ചിട്ടുണ്ട്.
You read that in Luke chapter 8 verse 3.
ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു.
Some rich women gave money to Jesus. That's how he lived.
പല സമ്പന്നരായ ചില സ്ത്രീകൾ യേശുവിന് വേണ്ടി പണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് യേശു ജീവിച്ചത്.
Peter and others, they were supported.
പത്രോസും മറ്റ് ശിഷ്യന്മാരും ഒക്കെ ആ വിധത്തിലുള്ള സഹായം കൊണ്ടാണ് ജീവിച്ചത്.
But Paul,
എന്നാൽ പൗലോസ്,
he said no, in verse 15, I have used none of these things.
എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല.
And he said, I'm not writing that you should now start supporting me.
ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാൻ ഇത് എഴുതുന്നതുമല്ല.
Because I'm not preaching the gospel because I'm paid for it.
എനിക്ക് പണം കിട്ടുമെന്നുള്ളത് കൊണ്ടല്ല ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത്.
I am doing it because God has committed a sacred trust to me and says, do this.
ഞാൻ ഇത് ചെയ്യുന്നത് ദൈവം എന്നെ ഇത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്.
Then what is my pay?
അതുകൊണ്ട് എന്റെ പ്രതിഫലം എന്താണ്?
What is the pay that Paul got for preaching the gospel?
സുവിശേഷം പ്രസംഗിച്ചതിന് പ്രതിഫലമായി പൗലോസിന് കിട്ടിയത് എന്താണ്?
He says that in verse 18.
അതിന്റെ 18-ാം വാക്യം.
What then is my reward?
എന്റെ പ്രതിഫലം എന്ത്?
That I can offer the gospel freely without any charge.
ചെലവ് കൂടാതെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു.
That is my pay.
അതാണ്
the joy I get out of preaching the gospel freely.
ഈ സുവിശേഷം ചെലവ് കൂടാതെ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ് എന്റെ സന്തോഷം.
What do you think Paul's attitude was?
പൗലോസിന്റെ മനോഭാവം എന്തായിരുന്നു?
You know, another place it says he used to make tents.
മറ്റൊരിടത്തും വായിക്കുന്നുണ്ട് ഞാൻ കൂടാരപ്പണി ചെയ്തിരുന്നു.
I'll give you one example of what he says in Acts 20.
അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിലെ ഒരു ഉദാഹരണം കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
He says, I was with you. He's talking to the elders in Ephesus. Yeah, he was talking to the elders in Ephesus in verse
17. 17-ാം വാക്യത്തിൽ എഫേസൊസിലുള്ള മൂപ്പന്മാരോട് പൗലോസ് സംസാരിക്കുകയാണ്.
And he tells them in verse 31.
അതിന്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു.
For 3 years, every night and morning, I used to admonish you with tears.
ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞതെന്ന് ഓർത്തുകൊള്ളുകയും.
മോർണിംഗ് ആൻഡ് ഈവനിങ് ഹി ഹാഡ് മീറ്റിംഗ്സ് എവറി ഡേ ഫോർ 3 ഇയേഴ്സ്.
3 വർഷത്തോളം രാത്രിയും പകലും രാവിലെയും വൈകിട്ടും നിരന്തരമായി പൗലോസ്
ഡ്യൂറിംഗ് ഓൾ ദോസ് 3 ഇയേഴ്സ്
ഈ 3 വർഷവും.
വേഴ്സ് 33, ഐ ഡിഡ് നോട്ട് വാണ്ട് എനി മണി ഫ്രം യു ആൻഡ് ഐ ഡിഡ്ന്റ് ഈവൻ വാണ്ട് എനി ഓഫ് യു ടു ബൈ എ ഷർട്ട് ഓർ എ പാന്റ് ഫോർ മീ.
ഇവിടെ 33-ാം വാക്യം, ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല, എന്റെ മുട്ടിനും എന്നോ കൂടെയുള്ളവർക്കും വേണ്ടി.
And what did he do? He says, with my own hands I worked hard to not only support myself but to support Timothy and other people who were with me.
എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുണ്ട്.
Why did I do that?
ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്?
Because I wanted to be an example for you.
കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല മാതൃകയായി തീരുവാൻ
ആഗ്രഹിക്കുന്നു. And to teach you by my life.
എന്റെ ജീവിതം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
35, the truth of what Jesus said.
അതിന്റെ 35-ാം വാക്യം, യേശു പറഞ്ഞ ആ സത്യം,
ഇറ്റ് ഇസ് മോർ ബ്ലെസ്ഡ് ടു ഗിവ് ദൻ ടു റിസീവ്.
അതെ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് യേശു പഠിപ്പിച്ച ആ സത്യം.
Is there a blessing in receiving?
വാങ്ങിക്കുന്നതിൽ ഒരു അനുഗ്രഹമുണ്ടോ?
Yes.
ഉണ്ട്.
When we receive God's word, aren't we blessed?
നമ്മള് ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടുന്നില്ലേ?
Jesus said it is more blessed when you learn to give than to receive.
എന്നാൽ യേശു പറഞ്ഞു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്.
He didn't say there's no blessing in receiving.
വാങ്ങുന്നതിൽ അനുഗ്രഹമില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല.
He said if there's this much blessing in receiving, there's much more blessing in giving.
അതെ, നമുക്ക് ലഭിക്കുന്നതിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അനുഗ്രഹമാണ് നാം കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്.
For example, if you're in need and you receive some money to meet your need, that's a blessing.
ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ആവശ്യത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിടത്തുനിന്ന് സഹായം ലഭിച്ചു, അതൊരു അനുഗ്രഹമാണ്.
But there is a greater blessing when you give.
എന്നാൽ അതിൽ വലിയൊരു അനുഗ്രഹമാണ് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്.
So what I'm trying to say here is, what is Paul's attitude?
ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് പൗലോസിന്റെ മനോഭാവം എന്തായിരുന്നു?
Oh, I have to serve the Lord. What is the minimum I have to do to serve him?
കർത്താവിനു വേണ്ടി കർത്താവിനെ സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് ഏറ്റവും കുറഞ്ഞ എന്താണ്, കുറവായിട്ട് എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്?
What is the maximum I can do? That was his attitude.
എന്നാൽ പൗലോസിന്റെ മനോഭാവം, കർത്താവിനു വേണ്ടി ഏറ്റവും അധികം എന്താണ് എനിക്ക് ചെയ്യുവാൻ
കഴിയുന്നത്? If you were to ask him,
പൗലോസിനോട് ഇങ്ങനെ ചോദിക്കുവാൻ കഴിഞ്ഞാൽ,
suppose you met Paul.
ഒരുപക്ഷെ നിങ്ങൾ പൗലോസിനെ
കണ്ടു. You don't know who he is.
പൗലോസ് ആരാണെന്ന് നിങ്ങൾക്കറിയില്ല.
What's your name? Paul.
നിങ്ങളുടെ പേരെന്താണ്? പൗലോസ്.
What is your job?
നിന്റെ ജോലി എന്താണ്?
Oh, you're Paul, is it?
നിങ്ങൾ പൗലോസ് ആണല്ലേ.
What is your job?
നിന്റെ ജോലി എന്താണ്?
I'm an apostle.
ഞാനൊരു അപ്പോസ്തോലനാണ്.
Apostle? I thought you were a tent maker.
ഞാൻ വിചാരിച്ചു നീ ഒരു കൂടാരപ്പണിക്കാരനാണ്.
That is only to earn my living. My main job is to be an apostle.
അതെ, എന്റെ നിത്യവൃത്തി കഴിയുന്നതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ജോലിയാണ്. എന്നാൽ എന്റെ പ്രധാന ജോലി അപ്പോസ്തോലനാണ്, എന്റെ കർത്താവിനെ സേവിക്കുക.
I want to tell all of you sitting here who are earning money doing a job.
ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നവരാണ്, നിങ്ങളോട് ഞാൻ പറയട്ടെ,
This is what every Christian should say.
ഓരോ ക്രിസ്ത്യാനിയും പറയാൻ കഴിയേണ്ടത് ഇങ്ങനെയാണ്,
My job is to be a witness for Jesus Christ.
എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി യേശുവിന്റെ ഒരു സാക്ഷിയായിരിക്കുക എന്ന്.
My earthly work is only to earn my living and take care of my family.
എന്റെ ഭൂമിയിലെ ഈ ജോലി എന്നുള്ളത് എനിക്ക് എന്റെ ജീവിത ചെലവിന് വേണ്ടി ആ പണം സമ്പാദിക്കുക.
My main job is to be a witness for Jesus Christ.
എന്റെ ഏറ്റവും പ്രധാന ജോലി യേശുവിന്റെ ഒരു സാക്ഷിയായി ജീവിക്കാനും.
To pay the expenses for my family, I have to do some earthly work.
എന്നാൽ എന്റെ കുടുംബത്തിന്റെ നിത്യവൃത്തിക്ക് വേണ്ടി ഞാൻ ഒരു ജോലി ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നു.
Can you honestly say that that's the way you do your earthly work?
നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറയുവാൻ കഴിയുമോ ഈ വിധത്തിൽ ഈ മനോഭാവത്തോടെയാണ് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നത്?
Even if you are earning a huge amount of money,
നിങ്ങൾ ഒരു വലിയ ശമ്പളം ലഭിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ,
യു ട്രീറ്റ് യുവർ ജോബ് ഇസ് സെക്കൻഡറി ആൻഡ് ബീയിങ് എ വിറ്റ്നസ് ഫോർ ക്രൈസ്റ്റ് ഇസ് ഫസ്റ്റ്.
നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രാധാന്യം കൽപ്പിക്കുകയും യേശുവിന്റെ സാക്ഷ്യം വഹിക്കുന്നത് നിങ്ങളുടെ ഒന്നാമത്തെ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്നു.
ഹൗ മച്ച് യു സ്റ്റഡി ഫോർ യുവർ എർത്ത്ലി ജോബ്?
നിങ്ങളുടെ ഒരു ഭൗതിക ജോലിക്ക് വേണ്ടി നിങ്ങൾ എത്രയധികമായിട്ട് നിങ്ങൾ കഷ്ടപ്പെടാറുണ്ട്?
ഹാവ് യു സ്റ്റഡി ദാറ്റ് മച്ച് ഫോർ being a witness for Christ when we're studying the Bible?
Enna devojanam padikkuvanum kartavinte velaykku vendi ningal athrayadhiyam adhvanichittundo?
I've heard people who study so much for their earthly profession,
avade logathile oru nalla profession vendi athrayadhiyamayittu kashtapettu padikkunnavaru undu,
who tell me, Brother Jack, I don't get time to read the Bible even 5 minutes.
Avaru parayarunde, Sag brothere, oru 5 minute polum vedavastham vaikkan polum enikku samayam kittunnilla.
So which is priority in their life? What is the priority in their life?
അങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിലെ മുൻഗണന ഏതിനാണ്?
Paul was not like that.
പൗലോസ് അങ്ങനെയായിരുന്നില്ല.
The people whom God uses to build this church are the ones who say, Lord, what is the maximum I can do for you before I leave this earth?
തന്റെ സഭ പണിയുന്നതിനു വേണ്ടി ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ളവരൊക്കെ ചിന്തിച്ചത് ഇങ്ങനെയാണ്, കർത്താവെ, ഈ ലോക ജീവിതം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നിനക്ക് വേണ്ടി എത്രയധികമായി ചെയ്യുവാൻ എനിക്ക് കഴിയുമോ അത്രയും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സമർപ്പിച്ചവരാണ്.
I believe that if you are a part of CFC, that should be the attitude of every single person in CFC.
ഞാൻ വിശ്വസിക്കുന്നത് ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഒരു അംഗമായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും മനോഭാവം ഈ വിധത്തിലായിരിക്കണം.
That should not be attitude just to the elders.
ഇത് മൂപ്പന്മാരുടെ മാത്രം മനോഭാവമായിരിക്കരുത്.
In every church,
എല്ലാ സഭയിലും
elders are only like father and mother.
മൂപ്പന്മാരെ അപ്പനും അമ്മയും പോലെയാണ്.
But you know, in a family, supposing a father and mother have 10 or 12 children,
ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ 10ഓ 12ഓ മക്കൾ ഉണ്ടായേക്കാം.
You go to that home,
ആ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ,
you see the father and mother are not doing everything.
അവിടെ നോക്കിയാൽ ഈ മാതാവും പിതാവും മാത്രമല്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്.
The grown up daughters are cooking in the kitchen.
മുതിർന്ന പെൺമക്കളായിരിക്കും ഒരുപക്ഷേ ആഹാരം പാകം ചെയ്യുന്നത് കിച്ചണിൽ.
ഗ്രോൺ അപ്പ് സൺസ് ആർ ഡൂയിങ് സം വർക്ക് ഗോയിങ് ടു ദി സ്റ്റോർ ആൻഡ് ഡൂയിങ് ഡിഫറന്റ് തിങ്സ്.
അതെ, മുതിർന്ന ആൺമക്കളായിരിക്കും വെളിയിൽ പോയി സാധനം വാങ്ങിക്കുന്നതും മറ്റു വയലിലെ ജോലി ചെയ്യുന്നതും ഒക്കെ.
ദോസ് ചിൽഡ്രൻ കുഡന്റ് ഡു എനിതിങ് വെൻ ദേ വർ 2 ഇയേഴ്സ് ഓൾഡ്.
അതെ, 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല.
ആസ് ദേ ഹാവ് ഗ്രോൺ അപ്പ്,
അവരെ വളർന്നപ്പോൾ,
ദ വർക്ക് ഓഫ് ദ ഫാദർ ആൻഡ് മദർ ഹാസ് ബിക്കം ലെസ്.
ഈ മാതാപിതാക്കളുടെ ജോലി കുറഞ്ഞു വന്നു.
But you go to some homes,
എന്നാൽ ചില വീട്ടിൽ നിങ്ങൾ ചെന്നാൽ,
the grown up sons and daughters sit there like lazy maharajas and maharanis.
പ്രായപൂർത്തിയായ ആൺമക്കളും പെൺമക്കളും ഒക്കെ മഹാരാജാക്കന്മാരെ പോലും മഹാറാണിമാരെ പോലെയും
അലസരായി
പ്രായമുള്ള മാതാപിതാക്കൾ വേർത്ത് അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു.
You see, that's something wrong in the way these children have grown up.
ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നതിൽ എന്തോ തകരാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും.
But some churches are like that.
പല സഭകളും അങ്ങനെയാണ്.
All the burden is upon one or two elders.
ആ സഭയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും ഒന്നോ രണ്ടോ എൽഡർമാരുടെ മേലാണ്.
And the others don't do anything.
മറ്റുള്ളവർ ആരും ഒന്നും ചെയ്യാറില്ല.
They are too busy studying for their job, they have no time to study the Bible.
അവരെ ജോലിക്ക് വേണ്ടി പഠിക്കുന്ന കാര്യത്തിൽ അവരെല്ലാം വളരെ തിരക്കുള്ളവരാണ്. എന്നാൽ ദൈവവചനം പഠിക്കുവാനോ?
How is it going to be in this church?
ഈ സഭയിൽ എങ്ങനെയാണ് വിഷയങ്ങളായിരിക്കുന്നത്?
The Bible says when the Holy Spirit is poured upon people in the new covenant, sons and daughters will prophesy.
ദൈവവചനം പറയുന്നു, പരിശുദ്ധാത്മാവ് പകരപ്പെടുമ്പോൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും.
Yeah, prophesy means share something which will edify others.
പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുന്ന, ആത്മീയമായിട്ട് ഉത്തേജിപ്പിക്കുന്ന ദൈവവചനം സംസാരിക്കുക.
You can share something to edify others only if your primary goal in life is not making money but living for the glory of God.
നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന ഉദ്ദേശം പണം ഉണ്ടാക്കുക മാത്രമല്ല ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ള മനോഭാവത്തോടെ ആയിരിക്കുമ്പോഴാണ്.
I pray that we will all be gripped like that.
നമ്മളെല്ലാവരും ഈ വിധത്തിൽ ഈ സത്യത്താൽ പിടിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
Many of us have been in the church for many years.
നമ്മളിൽ പലരും അനേക വർഷങ്ങളായിട്ട് ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്നു.
I believe you should take a lot more responsibility.
നമ്മൾ പലരും
ടു
സഭയോടുള്ള ബന്ധത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ
the anointing of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് നാം ആഗ്രഹിക്കണം.
Seek to know the word.
ദൈവവചനം കൂടുതൽ പഠിക്കുവാൻ നാം ആഗ്രഹിക്കണം.
To be able to build other people up.
അങ്ങനെയെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ കൂടുതലായിട്ട് പണിയുവാൻ നമുക്ക് കഴിയുകയുള്ളൂ.
Pray that God will help us in that.
ദൈവം ആ വിധത്തിൽ നമ്മളെ സഹായിക്കും.
Let's pray.
പ്രാർത്ഥിക്കാം.
Heavenly Father.
സ്വർഗീയപിതാവേ.
I pray that many brothers and sisters here will be challenged to live for you.
കഥാവേ ഇവിടെയുള്ള സഹോദരി സഹോദരന്മാർ പലരും ഇന്ന് കേട്ട ദൈവവചനത്താൽ വെല്ലുവിളിക്കപ്പെട്ടവരായി നിനക്ക് വേണ്ടി ജീവിക്കുവാൻ അവരെ തന്നെ സമർപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
To see what is the maximum they can give and do for your kingdom.
അവരുടെ ജീവിതത്തിൽ നിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി അവരാൽ കഴിയുവോളം എത്രത്തോളം ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം ചെയ്യുവാൻ അവരെ സഹായിക്കണമേ.
And not what is the minimum they need to do to enter heaven.
സ്വർഗത്തിൽ പോവാൻ പൊതുവരിതമായിട്ട് ഏറ്റവും കുറച്ച് എന്താണ് ചെയ്യുവാൻ കഴിയുന്നതെന്ന് ചെയ്യുവാനല്ല.
Deliver us from a selfish lifestyle that thinks only about our own needs.
കഥാവേ ഞങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നിവർത്തിക്കുന്ന ആ സ്വാർത്ഥതയുള്ള ഒരു ജീവിത ശൈലിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ.
Help us to live for the glory of God.
യേശു കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
So that we have no regret when we see you face to face one day.
അങ്ങനെയെങ്കിലും ഒരു ദിവസം നിന്നെ മുഖാമുഖമായി കാണുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നിരാശയ്ക്കും വഴിയുണ്ടാകുവാനിടയിൽ.
Pray in Jesus' name.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
Amen.
Amen. Amen.